نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനോട് മാത്രമേ സഹായാർത്ഥന നടത്താവൂ എന്നുള്ള പ്രധാനപ്പെട്ട കൽപ്പന അത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കളെയും ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അത് പറയാത്ത ഒരു അമ്പിയാക്കളും കഴിഞ്ഞുപോയിട്ടില്ല. അള്ളാഹുവിന്റെ മുഴുവൻ റുസുലുകളും ദൂതന്മാരും ഇത് അവരുടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് തന്നെ തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ മതിയാവുന്നതാണ്. ഒരു പ്രവാചകൻ പോലും, ഒരു ദൂതൻ പോലും തൗഹീദ് പറയുന്നതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. മറിച്ച്, അള്ളാഹുവിന്റെ മുഴുവൻ ദൂതന്മാരും മുഴുവൻ റസൂലുമാരും അവരുടെ ജനങ്ങളോട് അവരെ ശിർക്കിൽ നിന്ന് തടയുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മതിർ റസൂല അനി അബ്ദുല്ലാഹ് വജ്തനിബു ത്വാഗൂത്ത്. അള്ളാഹു പറയുകയാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മതിർ റസൂല, തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അയച്ചത്? അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയാനാണ്. വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന മുഴുവൻ ത്വാഗൂത്തുകളെയും മുഴുവൻ ദുർമൂർത്തികളെയും വെടിയണമെന്ന് പറയാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കളെയും അയച്ചിട്ടുള്ളതെന്ന് നമ്മോട് പറയുകയാണ്. അതുപോലെ അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അള്ളാഹു പറയുകയാണ്, താങ്കൾക്ക് മുമ്പ് ഞാൻ ഒരു റസൂലിനെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലാതെ, അവർക്ക് ഇപ്രകാരം വഹി നൽകിയിട്ടല്ലാതെ, അന്യം എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഞാൻ മാത്രമാണ് ഇലാഹ്, അതുകൊണ്ട് അതിനാൽ നിങ്ങൾ എന്നോട് ഇബാദത്ത് ചെയ്യണം, ഈ കാര്യം പറയാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല എന്ന് അള്ളാഹു തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ നബിയായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം മുഴുവനും തൗഹീദ് നിറഞ്ഞു നിന്നതായിരുന്നു. അവിടുന്ന് മക്കയിലെ ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞിരുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രാന്ത പ്രദേശങ്ങളിലും അവിടുത്തെ മലകളിലും അവിടുത്തെ ഉത്സവ നഗരിയിലുമെല്ലാം കയറി നിന്നുകൊണ്ട് അവിടുത്തെ ഷിർക്കിലുള്ള മക്ക മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരെ തുടരെ ഇത് പറയുകയുണ്ടായി. എത്ര വരെ അവിടുത്തെ അവസാനം മരണസമയത്ത് പോലും, ആ മരണശയ്യയിൽ പോലും അവിടുന്ന് തൗഹീദിനെ കുറിച്ച് പറയാതെ നിന്നിട്ടില്ല, ഷിർക്കിനെ കുറിച്ച് പറയാതെ നിന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, മരണവേളയിൽ പോലും അവിടുന്ന് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, അള്ളാഹുവിന്റെ ലഅനത്ത്, അള്ളാഹുവിന്റെ ശാപം അത് യഹൂദികൾക്കും നസ്രാണികൾക്കും ഉണ്ടാവട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അള്ളാഹുവിന്റെ അംബിയാക്കളെ, അള്ളാഹു നിയോഗിച്ച അംബിയാക്കളെ അവരെ ആരാധിക്കുകയും അവരുടെ കബറിടങ്ങൾ അതാ അവർ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൊട്ട് ശകാരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആക്ഷേപിച്ചു പറഞ്ഞ കാര്യമാണ് ശിർക്ക്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യത്തിൽ നിന്നാണോ പ്രാധാന്യം കൊടുത്തത് ആ തൗഹീദിൽ നിന്നും ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം. അതുപോലെ തന്നെ ഏതൊരു ശിർക്കിനെ കുറിച്ചാണോ അള്ളാഹുവും റസൂലും ആവർത്തിച്ച് ആവർത്തിച്ച് താക്കീത് ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെ കുതിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം. സഹോദരങ്ങൾ, എങ്ങനെയാണ് അവർ ഈ വഴിതെറ്റിപ്പോയത്? അവർ ഇങ്ങനെ വഴിതെറ്റിപ്പോകാൻ കാരണമെന്താണ്? സഹോദരനെ, മുസ്ലിം ഉമ്മത്തിനെ ഇങ്ങനെ വഴികേടിലേക്ക് നയിച്ചത് അവരുടെ പിയച്ച പണ്ഡിതന്മാരല്ലാതെ മറ്റാരാണ്? ആഹിറത്തിനെ വിൽക്കുകയും ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി ആഹിറത്തിനെ പണയപ്പെടുത്തി ആഹിറത്തിനെ വിറ്റിട്ടുള്ള അവരുടെ നേതാക്കളാണ് അവരെ ഇങ്ങനെ പിഴപ്പിച്ചിട്ടുള്ളത്. നാളെ നരകം നേരിൽ കാണുമ്പോൾ ഈ നേതാക്കൾക്ക് ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ നൽകണമേ എന്നവർ പറയുന്ന ആ നേതാക്കളാണ് അവരെ അങ്ങനെ വഴി പിഴപ്പിച്ചിട്ടുള്ളത്. നാളെ പരലോകത്ത് വെച്ച് അവർ ഇപ്രകാരം പറയുന്നതായി അള്ളാഹു പറഞ്ഞു തരുന്നു: റബ്ബന ഇന്ന അതഅന സാദതന വകുബറാന ഫഅദല്ലൂന സബീൽ. റബ്ബേ, ഞങ്ങളുടെ നേതാക്കളെയും ഞങ്ങളുടെ പ്രമുഖന്മാരെയും ഞങ്ങൾ അനുസരിക്കുകയും അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളയുകയുമായുണ്ടായിരുന്നത്. അതുപോലെ അവർ പറഞ്ഞു: റബ്ബന ആതിഹിം ദിഅഫൈനി മിനൽ അദാബ് വൽഅൻഹു ലഅ്നൻ കബീറ. റബ്ബേ, അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകണം, ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ നൽകണം, അവർക്ക് നീ വലിയ ശാപം നൽകുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, പാമരങ്ങളായ ആളുകൾ നാളെ അവരുടെ നേതാക്കന്മാരോട് പറയുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് അപ്രകാരം നമ്മൾ വിലപിക്കാതിരിക്കാൻ, നാളെ നരകം കാണുമ്പോൾ നമ്മുടെ നേതാക്കൾക്ക് നേരെ ഇങ്ങനെ വിലപിക്കാതിരിക്കാൻ നമ്മൾ ഇത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അന്ധമായി നേതാക്കന്മാരെ തക്ലീദ് ചെയ്യാതെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ആ വിശ്വാസമാണ് എല്ലാത്തിന്റെയും അടിത്തറ. ആ അടിത്തറക്ക് കേടുപറ്റിയാൽ സഹോദരങ്ങളെ, പിന്നെ എല്ലാം നിലം പതിക്കും, നിന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകാൻ കാരണമാകും. നീ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നീ എത്ര നോമ്പ് നോച്ചിട്ടും കാര്യമില്ല, വർഷം തോറും നീ ഹജ്ജ് ചെയ്താലും വർഷം തോറും നീ ഉംറ ചെയ്താലും അതെല്ലാം പൊളിച്ചു കളയുന്ന കാര്യമാണ് അടിസ്ഥാനമായിട്ടുള്ള ഈ തൗഹീദിലുള്ള കേടുപാട്. അതുകൊണ്ട് അത് നീ ശ്രദ്ധിക്കണം. വുളുവില്ലാതെ നിന്റെ നമസ്കാരം സ്വീകരിക്കുന്നില്ല എന്ന് എത്രത്തോളം എത്ര ഉറപ്പോടെ നീ വിശ്വസിക്കുന്നുവോ അതേ ഉറപ്പോടെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉറപ്പോടെ നീ മനസ്സിലാക്കണം, തൗഹീദ് ശരിയാകാതെ നിന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങളെ തൗഹീദിന്റെ ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്നും ശിർക്കിലേക്ക് നയിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അവർ തിരിച്ച് തൗഹീദിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ അവർക്കൊരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം ചില സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറഞ്ഞുവല്ലോ: വലാ യഅതൂനക ബിമിസ്ലിൻ ഇല്ലാ ജിഅനാക ബിൽ വലാ യഅതൂനക ബിമസലിൻ ഇല്ലാ ജിഅനാക ബിൽ ഹഖി വഅഹ്സന തഫ്സീറ. അവർ ഏതൊരു പ്രശ്നവുമായി, ഏതൊരു സംശയവുമായി, ഏതേത് ശുബഹത്തുകളുമായി അവർ വരികയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ജിഅനാക ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സത്യം കൊണ്ടുവന്നിട്ടുണ്ട്. വ അഹ്സന തഫ്സീറ, അതിന് വ്യക്തമായ വിശദീകരണവും അല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പല മുഫസ്സിറുകളും പറഞ്ഞു, ലോക അവസാനം വരെയുള്ള മുഴുവൻ ദലാലത്തിന്റെയും മുബത്തദികളുമായ പണ്ഡിതന്മാർ അവർ ദീനുൽ ഇസ്ലാമിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ കിതാബിൽ അതിനുള്ള മറുപടി ഉണ്ടാകും. അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ, അവരുടെ വിശ്വാസത്തിന്റെ ഉപമ അള്ളാഹു ഉപമിച്ചത് ഒരു കേവലം എട്ടുകാലിയുടെ വീടിനോട് സമമായിട്ടാണ്. അല്ലാഹു പറഞ്ഞു: മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്. അല്ലാഹുവിനെ പുറമെ ഔലിയാക്കൾ സ്വീകരിച്ച ആളുകൾ, അവരുടെ ഉപമ ഒരു എട്ടുകാലിയുടെ ഉപമയാണ്. എന്താണ് എട്ടുകാലി? ഇത്തഖദത് ബൈത, ഒരു വീട് സ്വീകരിച്ച ഒരു എട്ടുകാലി. വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. വീടുകളിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള വീട് അത് എട്ടുകാലിയുടെ വീടാണ്. അതുപോലെയാണ് അവരുടെ വിശ്വാസം. നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഈ മുഴുവൻ ശുബഹത്തുകളും അവർ കൊണ്ടുവരുന്ന ഈ മുഴുവൻ സംശയങ്ങളും കേവലം എട്ടുകാലി വലയേക്കാൾ ദുർബലമായതാണെന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരുടെ ഓരോ സംശയങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അവർ പ്രധാനമായും പറയുന്ന ഒരു ആരോപണം എന്തെന്ന് വെച്ചാൽ, അവർ പറയുകയാണ് ഈ തൗഹീദിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അവർ നമ്മളെ മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയിട്ടുള്ള വിഗ്രഹാരാധകരായ, വിഗ്രഹങ്ങളെ പൂജിക്കുന്ന മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ അവർ നമ്മൾക്കെതിരെ ഓതുകയും നമ്മളെ മുശ്രിക്കുകളാക്കുകയും ചെയ്യുകയാണ് ഈ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നവർ, സലഫികൾ എന്ന് പറയുന്നവർ അവർ ചെയ്യുന്നത് ഇതാണ് എന്നുള്ള ആരോപണം നിനക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സഹോദരങ്ങളെ, നാം ജാഹിലിയത്തിന്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ജാഹില വിശ്വാസത്തിനെ കുറിച്ചുള്ള അജ്ഞതയാണ് പലപ്പോഴും ഇസ്ലാമിന്റെ തകർച്ചയ്ക്ക് കാരണമാകുക എന്നത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്. അതുപോലെ തന്നെ സഹാബിയായ ഹുദൈഫത്ത് ബിൻ യമാൻ അദ്ദേഹം പറയുകയുണ്ടായി, മറ്റു സഹാബികളെല്ലാം നന്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവിടുന്ന് റസൂലിനോട് ചോദിച്ചിരുന്നത് തിന്മയെക്കുറിച്ചായിരുന്നു. അദ്ദേഹം തിന്മകളെക്കുറിച്ച് ചോദിച്ചിരുന്നത് അതിൽ വീണു പോകാതിരിക്കാനായിരുന്നു. അതുകൊണ്ട് ജാഹിലിയത്തിന്റെ വിശ്വാസം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ വീണ്ടും ആ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ആ ജാഹിലിയത്തിൽ മക്ക മുശ്രിക്കുകൾ ഏതൊരു വിശ്വാസത്തിലാണോ ഉണ്ടായിരുന്നത് അതിലേക്ക് നാം പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നാം മക്ക മുശ്രിക്കുകളെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവർക്കുണ്ടായിരുന്ന വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പഠിക്കാൻ സാധിക്കും. അതിന് വലിയ പഠനങ്ങൾ നടത്തേണ്ടി വരികയില്ല. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് വിശ്വാസം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ അള്ളാഹു ഖുർആനിൽ പറയുന്ന തൗഹീദ് എന്താണെന്ന് നിനക്ക് മനസ്സിലാകും. അള്ളാഹു ഖുർആനിൽ വിരോധിച്ച ശിർക്ക് എന്താണെന്ന് മനസ്സിലാകും. നിന്റെ മനസ്സിൽ പുതിയൊരു വെളിച്ചമുണ്ടാകും. നിനക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ കൃത്യമായി ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരുടെ വിശ്വാസം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും അവിടത്തേക്ക് വേദനിപ്പിക്കുകയും അവിടെയുള്ള അവരുടെ ചുറ്റുമുണ്ടായിരുന്ന സഹാബികൾ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന മക്കാ മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അധികവും വിശ്വസിച്ചവരാണ്. അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ലോകം സൃഷ്ടിച്ചത് ലാത്തയാണെന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലോകം സൃഷ്ടിച്ചതും മഴ പെയ്ക്കുന്നതും ഉസ്സയാണെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അവരുടെ പ്രയാസം നീക്കാൻ, അവർക്ക് സ്വന്തമായി പ്രയാസം നീക്കാനുള്ള കഴിവ് ഇബ്രാഹിം അലൈഹിസ്സലാമുക്ക് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമാണ് അവർക്കെല്ലാം നടത്തിക്കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിട്ടില്ല. മറിച്ച് അതെല്ലാം അവർ അള്ളാഹുവിന് വകവെച്ചു കൊടുത്തിരുന്നു. സഹോദര, ഈ വിശ്വാസം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ്. അവർ നോക്കൂ, അള്ളാഹു പറയുകയാണ് ഈ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കാനായി. അള്ളാഹു പറയുകയാണ് റസൂലിനോട്, കുൽ ഓ നബിയെ, അവരോട് ചോദിക്ക, ലിമനിൽ അർളു വമൻ ഫീഹ, ഭൂമിയിലും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും ആർക്കാണ്, ആരാണ് ഭൂമിയിലും അതിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആർക്കാണെന്ന് നീ ആ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കുക. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ എന്ന് അവരോട് ചോദിച്ചു നോക്കുക എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അതിന്റെ ഉത്തരം, അവർ പറയുന്ന ഉത്തരം അത് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. സയഖൂലൂന ലില്ലാ, അതെ, അവർ അള്ളാഹുവിനാണെന്ന് പറയും. ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഭൂമിയിലുള്ള മുഴുവൻ ആധിപത്യങ്ങളും അത് അള്ളാഹുവിനാണെന്ന് മക്ക മുശ്രിക്കുകൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു അവരോട് വീണ്ടും ചോദിക്കാൻ പറയുകയാണ്, ഖുൽ മൻ റബ്ബു സമാവാതി സബ വ റബ്ബുൽ അർശിൽ അളീം, മഹത്തായ അർശിന്റെ റബ്ബാരാണ്, ഏഴാകാശങ്ങളുടെ റബ്ബാരാണ് എന്ന് നീ മക്ക മുശ്രിക്കുകളോട് ചോദിക്കൂ നബിയെ. അപ്പോഴതാ മക്ക മുശ്രിക്കുകൾ പറയുന്ന ഉത്തരവും അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. സയഖൂലൂന ലില്ലാ, അവർ പറയും ഏഴാകാശങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, അർശിന്റെ മഹത്തായ അർശിന്റെ അത് ആ റബ്ബ്, ആ അർശിന്റെ റബ്ബ് അള്ളാഹു തന്നെയാണ് എന്ന് മക്ക മുശ്രിക്കുകൾ പറയുകയാണ്. നിങ്ങൾ പിന്നെ എന്താണ് സൂക്ഷിക്കാത്തത്, നിങ്ങൾ തഖ്‌വ പാലിക്കാത്തത് എന്താണ്, ഇതെല്ലാം അംഗീകരിച്ചിട്ടും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിക്കൂ നബിയെ എന്ന് അള്ളാഹു പറയുകയാണ്. ശേഷം വീണ്ടും അള്ളാഹു അവരോട് ചോദിക്കാൻ പറയുന്നു, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈ വഹുവ യുജീറു വലാ യുജാറു അലൈ ഇൻ കുന്തും തഅലമൂൻ. ഓ നബിയെ, ചോദിക്കുക, എല്ലാ വസ്തുക്കളെയും ഭൂമിയിലും ആകാശത്തിലുമുള്ള മുഴുവൻ വസ്തുക്കളുടെയും ആധിപത്യം ആർക്കാണ്, ആരാണ് നിന്നെ എപ്പോഴും സംരക്ഷിക്കുന്നത്, നിനക്ക് അഭയം നൽകുന്നത് ആരാണ്, ആർക്കെതിരെയാണ് നിനക്ക് അഭയം ലഭിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുവൻ ആരാണ്, ഈ കഴിവുകളെല്ലാം സമ്മേളിച്ചിട്ടുള്ളത് ആരിലാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴും അവർ പറയുന്നത് ഉസ്സയെന്നോ ലാത്തയെന്നോ മനാത്തയെന്നോ അല്ല, ഈ കഴിവുകളെല്ലാം അപ്പോഴും അവർ പറയുന്നത് സയഖൂലൂന ലില്ലാ, ഇതെല്ലാം അള്ളാഹുവിന് തന്നെയാണ്. സഹോദരങ്ങളെ, ഖുർആനിലുടനീളം ധാരാളം കാണാൻ സാധിക്കും. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് ലൈകൂലുന അല്ലാഹ്, ഓ നബിയെ ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് നീ ആ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കൂ. അപ്പോഴും അതാ അവർ പറയുന്നു, ലൈകൂലുന അല്ലാഹ്, തീർച്ചയായും അല്ലാഹു തന്നെയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു. അപ്പോൾ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ രക്ഷാകർത്തൃത്വത്തിൽ അവർ കൃത്യമായി വിശ്വസിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ അവർ ധാരാളമായി വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ശിർക്ക് സംഭവിച്ചത് എവിടെയാണ്? അവർ അങ്ങനെയാണ് മുശ്രിക്കുകളായത്. അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും അവരോട് യുദ്ധം ചെയ്തത് എന്തുകൊണ്ടാണ്? അവരെ മുശ്രിക്കുകളായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ തുടർന്നു വന്ന അവർ മുശ്രിക്കുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അവർക്ക് കൃത്യമായ ശിക്ഷ ശിർക്ക് സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഇബാദത്തിന്റെ വിഷയത്തിലാണ്. അവർ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആളുകളോടും അള്ളാഹുവിനോടടുത്ത അമ്പിയാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടുമെല്ലാം അവർ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവോട് ദുആ ചെയ്യുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം അവർ അതാ മറ്റുള്ള ഔലിയാക്കളോടും അമ്പിയാക്കളോടും ദുആ ചെയ്യുകയാണ്. ഇതാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. മാ അശ്ബഹ ലൈലത ബിൽ ബാരിഹ, സഹോദരങ്ങളെ, ഇന്നലത്തെ രാത്രിക്ക് ഇന്നത്തെ രാത്രിയുമായി എത്ര സാമ്യതയാണ്! അന്നും ഇന്നും ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇത് നമ്മൾ വെറുതെ അവരെ കുറിച്ച് കെട്ടിച്ചമച്ച് പറയുന്നതല്ല, മറിച്ച് അവരുടെ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുകയാണ് ഈ മക്കാ മുശ്രിക്കുകൾ എന്തുകൊണ്ട് മുശ്രിക്കായി എന്നുള്ളത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അവരെ കുറിച്ച് പറഞ്ഞു, അവരുടെ വിശ്വാസം അള്ളാഹു പറഞ്ഞു, വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹാഉലാ ശുഫഅഉന ഇൻദല്ലാഹ്. ഇതാ അള്ളാഹുവിനോട് പുറമെ ഔലിയാക്കളോട് അള്ളാഹുവിന് പുറമെ സാലിഹിങ്ങളോട് ദുആ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ മാലാ യദുറുഹും വലാ യൻഫഉഹും അവർക്ക് സ്വന്തമായി ഉപദ്രവമോ ഉപകാരമോ വരുത്തി തീർക്കാത്ത ഈ ആളുകളോട് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകൾ അവർ പറയുന്ന ന്യായം എന്താണ്? വയഖൂലൂൻ, അവർ പറയുന്നു, ഹാഉലാ ശുഫഅഉന ഇൻദല്ലാഹ്, അവർ നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശകരാണ്. അവർ കേവലം ശുപാർശകർ മാത്രമാണ്, അതല്ലാതെ അവർ ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല. അവർ അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്താൽ നൽകേണ്ടത് അള്ളാഹുവാണ്. കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്താൽ നൽകേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് ഭൂമിയുടെ മുഴുവൻ ആധിപത്യം. ഏഴ് ആകാശങ്ങൾ ഭരിക്കുന്നത് അള്ളാഹുവാണ്. ഇതെല്ലാം അംഗീകരിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നേരിട്ട് അവർ ദുആ ചെയ്യുന്നതിന് പകരം അവരിതാ ഇത്തരം സ്വാലിഹിങ്ങളുടെ അടുക്കൽ പോയി അവരെന്നിട്ട് ന്യായം പറയുന്നു. ഹാഉലാ ശുഫഅഉന ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് ശുപാർശ നൽകുമെന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ വിശ്വാസം അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞു, വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിനു പുറമേ ഔലിയാക്കളെ സ്വീകരിക്കുന്ന ആളുകൾ അവർ പറയുന്നത് എന്താണ്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നത്. അതായത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. നമ്മൾ പാപികളാണ്, നമുക്ക് നേർക്ക് നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അർഹതയില്ല. അതുകൊണ്ട് ഇത്തരം വഴികളിലൂടെ സമീപിച്ചാൽ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ മാത്രമാണ് എന്നാണ് ആ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അപ്പോൾ ഈ ശിർക്ക് തന്നെയല്ലേ ഇന്നുമുള്ളത്? ആ വിശ്വാസം തന്നെയല്ലേ ഇന്നുമുള്ളത്? അപ്പോൾ അവർക്കിറങ്ങിയ ആയത്ത് നമ്മൾ ഇന്ന് ഇവർക്കെതിരെ ഓതിയാൽ അതെങ്ങനെയാണ് അന്യായമാകുക? അത് കൃത്യമായ ന്യായം തന്നെയല്ലേ? അന്ന് ആ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹു ഇറക്കിയ ആയത്തുകൾ അതേ വിശ്വാസം ആവർത്തിക്കുന്നവർക്ക് നേരെ ഓതുന്നതിൽ യാതൊരു അന്യായവുമില്ല. അത് കൃത്യമായ ന്യായത്തിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ അത്തരത്തിൽ ഉണ്ടാക്കുന്ന ആ സംശയം, ആ ശുബഹത്ത്, അത് ശരിയല്ല. കൃത്യമായി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമുണ്ടായ ആളുകൾക്കെതിരെ മാത്രമാണ് നമ്മൾ ഈ ആയത്തുകൾ ഓതിയത്. കൃത്യമായി അതേ വിശ്വാസം പേറുന്ന, അതേ നേർച്ചയും അതേ ബലിയും കാഴ്ചവെക്കുന്ന ആളുകൾക്കെതിരെ മാത്രമാണ് നമ്മൾ ഈ ആയത്തുകൾ ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ശുബഹത്ത്, അവരുടെ ആ സംശയം, അതവിടെ തകർക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ ഈ ആയത്തുകളിലൂടെ. സഹോദരങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ അവരിലെ ചില ആളുകൾ പറഞ്ഞേക്കും, മക്കാ മുശ്രിക്കുകളെല്ലാം വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നവരാണ്, ഞങ്ങളാരും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നില്ല, മറിച്ച് ഞങ്ങൾ ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും ഖബറിന്റെ അടുക്കൽ പോകുന്നു, അവരുടെ ഉറൂസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഞങ്ങൾ അവരോട് സഹായം ചോദിക്കുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഖബറുകളിൽ വിഗ്രഹമില്ല, ഞങ്ങളുടെ ജാറങ്ങളിൽ വിഗ്രഹമില്ല എന്നൊക്കെ അവർ പറയുന്നത് കാണാൻ സാധിക്കും. അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ ഒരാവർത്തിയെങ്കിലും പൂർണ്ണമായി വായിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഖുർആനിൽ കേവലം വിഗ്രഹ പൂജകരെ മാത്രമല്ല അള്ളാഹു മുശ്രിക്കുകൾ എന്ന് വിളിച്ചിട്ടുള്ളത്.
ശരിയാണ്, മക്ക മുശ്രിക്കുകളിൽപ്പെട്ട ധാരാളം ആളുകൾ വിഗ്രഹത്തെ പൂജിച്ചിരുന്നു. പക്ഷെ കേവലം വിഗ്രഹത്തിനെ ആരാധിക്കുന്നവരെ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾ എന്ന് വിളിച്ചിട്ടുള്ളത്, മറിച്ച് സാലിഹിങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹു മുശ്രിക്ക് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട, അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കളിൽപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട ഈസാ അലൈഹിസ്സലാമിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹു മുശ്രിക്ക് എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലത്തെ അവിടുത്തെ ഉമ്മയായ മറിയം അലൈഹിസ്സലാം അവരെ വിളിക്കുന്നവരെയും അല്ലാഹു വിളിച്ചിട്ടുള്ളത് മുശ്രിക്ക് എന്ന് തന്നെയാണ്. അല്ലാതെ കേവലം വിഗ്രഹം പൂജിക്കുന്ന മക്ക മുശ്രിക്കുകളല്ല അല്ലാഹു മുശ്രിക്ക് എന്ന് വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാലിഹികളായ ആളുകളെ വിളിക്കുന്നവരെ അല്ലാഹു മുശ്രിക്ക്, അല്ലാഹു അത് ശിർക്കാണ് എന്ന് പറയുന്നത് ശേഷം അവരുടെ പോയത്വം അല്ലാഹു കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുകയാണ്, ഉലായികല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ്, അവർ ദുആ ചെയ്യുന്നത് ആരോടാണോ അഥവാ ആ സ്വാലിഹികൾ അവർ തന്നെ തങ്ങളുടെ റബ്ബിലേക്ക് സമീപന മാർഗം സ്വീകരിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ സമീപന മാർഗം, അള്ളാഹുവിലേക്ക് ഇബാദത്തെടുത്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നവരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ആ മക്കാ മുശ്രിക്കുകളെല്ലാം പ്രാർത്ഥിക്കുന്നത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, മലക്കുകളെ നിങ്ങളെയാണോ ഇവർ ഭൂമിയിൽ വെച്ച് ആരാധിച്ചിരുന്നത്, നിങ്ങളെയല്ലേ ആരാധിച്ചിരുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ അവരും പറയുകയാണ്, അവർ ഞങ്ങളെയല്ല, അവർ ശൈത്താൻമാരെയാണ് ആരാധിച്ചിരുന്നത്. അതുപോലെ ഈസാ അലൈഹിസ്സലാമിനെയും നാളെ അള്ളാഹു ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹു പറയുകയാണ്, ഓ ഈസാ, നീയാണോ നിന്നെയും നിന്റെ ഉമ്മയെയും ഇലാഹാക്കണമെന്നും അവരോട് പ്രാർത്ഥിക്കണമെന്നും കൽപ്പിച്ചിട്ടുള്ളത് നീയാണോ എന്ന് ഈസാ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് വിട്ടൊഴിഞ്ഞു മാറുകയാണ്. അവിടുന്ന് പറയുകയാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അതറിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അവർ മലക്കുകളോട് പ്രാർത്ഥിച്ചവരാണ്, അവർ മലക്കുകളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ ഈസാ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കേവലം വിഗ്രഹം ആരാധകരായത് കൊണ്ട് മാത്രമാണ് അവരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ച് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ ഖുർആനിനെതിരെയുള്ള കളവാണ്, അവർ ഖുർആൻ വായിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഒരിക്കലും തന്നെ ഈ കേവലം വിഗ്രഹം ഒരു മണ്ണ്, ആ മണ്ണാണ് ഞങ്ങൾക്ക് എല്ലാ ദോഷവും എല്ലാ ഉപദ്രവവും നീക്കിത്തരുന്നത് എന്ന് വിശ്വസിക്കുന്നില്ല. ഈ വിഗ്രഹം മാത്രം, ഈ വിഗ്രഹത്തിന് നമ്മൾക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ ഈ വിഗ്രഹത്തിന് മാത്രമായി ഒരു കഴിവുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഏതൊരു ദൈവത്തിന് അല്ലെങ്കിൽ ഏതൊരു സ്വാലിഹിന് വേണ്ടിയാണോ അവർ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്, ആ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞാൽ ഈ സ്വാലിഹായ മനുഷ്യൻ അറിയുകയും അല്ലെങ്കിൽ ഇവർ ജലിപ്പിക്കുന്ന ഈ ദൈവങ്ങൾ അറിയുകയും ശേഷം അവർ ഞങ്ങൾക്ക് നന്മ വരുത്തും, ശേഷം അവർ നമ്മൾക്ക് ഉപദ്രവം വരുത്തും എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതല്ലാതെ കേവലം ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിന് തന്നെ എല്ലാ കഴിവുമുണ്ടെന്നോ, ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ വിഗ്രഹമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്നും അത് പരിപാലിക്കുന്നതെന്നും അവർ വിശ്വസിച്ചിട്ടൊന്നുമില്ല. മറിച്ച് അന്ന് ആ കബറ് നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നതാ അത് കിടത്തിക്കൊണ്ടാണ് ആ കബർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അന്ന് ആ വിഗ്രഹങ്ങൾ അത് നാട്ടി നിർത്തപ്പെട്ടെങ്കിൽ ഇന്ന് അതേ വിഗ്രഹത്തിന്റെ അതേ കാര്യങ്ങൾക്ക് വേണ്ടി അതാ അത് കബറിന്റെ രൂപത്തിലായി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ വിശ്വാസം എല്ലാം അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നീട് അവർ കാര്യമായി ഉണ്ടാക്കുന്ന മറ്റൊരു ശുബഹത്ത്, മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ അവർ പറയുകയാണ്, ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്തൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അല്ലാഹു അല്ലാത്തോട് ഇബാദത്ത് ചെയ്യുന്നവർക്കെതിരെയുള്ള ആയത്തുകളാണോ ഞങ്ങൾക്കെതിരെ ഓതുന്നത്? ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്ത് ചെയ്യുന്നില്ല, മറിച്ച് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ നടത്തുന്നത് ഇസ്തിഗാസയാണ്, ഞങ്ങൾ സഹായ തേട്ടമാണ് നടത്തുന്നത്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നവർ പറയുകയാണ്. യഥാർത്ഥത്തിൽ അത് ഏത് കേവലം വെറും പൊട്ടപ്പോയത്തരം മാത്രമാണ് അത്. കാരണം അവർ അല്ലാഹുവിനെ അല്ലാത്ത ആളുകളോട് നടത്തുന്ന ഇസ്തിഗാസ എന്താണ്, അതിന്റെ രൂപം, അവർ ചെയ്യുന്ന രൂപം എന്താണ്, അവർ ചെയ്യുന്ന കോലം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദുആയുമായി യാതൊരു വ്യത്യാസവും ഇല്ലാത്തതാണ്. അവർ അള്ളാഹുവിനോട് എപ്രകാരം അങ്ങേറ്റം വിനയത്തിലും താഴ്മയിലും അള്ളാഹുവിനോട് എപ്രകാരം ദുആ ചെയ്യുന്നോ അതിനേക്കാൾ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടാണ് അവർ ഈ ദർഗയിലും ഈ മഖാമിലുമെല്ലാം പോയി അവിടുത്തെ വലിയനെയും അവിടുത്തെ ശൈഖിനെയും അവർ വിളിക്കുന്നത്. അതുപോലെ ഈ വലിയന്റെയും ശൈഖിന്റെയും പേരിൽ സത്യം ചെയ്യാൻ അവർ ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ പേരിൽ ഭയപ്പെടുന്നതിനേക്കാൾ അധികമായാണ്, അതിനേക്കാൾ ഗുരുതരമായാണ് അവർ ഭയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ആ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടിട്ടുണ്ടെങ്കിലും അവർ നടത്തുന്നത് കൃത്യമായിട്ടുള്ള ഇബാദത്ത് തന്നെയാണ്. അത് അവർക്ക് പരിശോധിച്ചു നോക്കണമെങ്കിൽ അവരോട് പറയുക, ഖുർആനിൽ അല്ലാഹു അല്ലാഹുവിനോട് എങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, ഉദ്ഉ റബ്ബക്കും തദറുഅൻ വഖുഫിയ ഓ നബിയെ റബ്ബക്കും നീ റബ്ബിനെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വിളിക്കുക. എപ്രകാരം തദറു അൻ വഖുഫിയ, താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയും വളരെ പതുക്കെയും രഹസ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക എന്ന് അള്ളാഹു പറയുകയാണ്. നമ്മൾ അവരോട് ചോദിച്ചു നോക്കുക, ഇത് റബ്ബിനുള്ള ഇബാദത്തല്ലേ എന്ന് ചോദിച്ചു നോക്കുക. അവർ കൃത്യമായും അതെ എന്ന് തന്നെ പറയാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർ പറയും അതെ, അത് റബ്ബിനുള്ള ഇബാദത്താണ്. എന്നാൽ ഇതേ കാര്യം റബ്ബിന്റെ സൃഷ്ടികളോട് ഇവർ പറയുന്ന ഷേഖുമാരോട് ഇവർ പറയുന്ന വലിയകളോട് നടത്തിയാൽ അതെങ്ങനെയാണ് ഇബാദത്താവാതിരിക്കുക? അള്ളാഹുവിനോട് നടത്തുന്ന അതേ രൂപത്തിൽ, അതേ വിനയത്തിൽ, അതേ രീതിയിൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഈ പടപ്പുകളോട് നടത്തിയാൽ അതെങ്ങനെയാണ് ഇബാദത്താവാതിരിക്കുക? അതൊരിക്കലും ഇബാദത്താവാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ വാദം തെറ്റാണ്. അതുപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ റബ്ബിനു വേണ്ടി നിസ്കരിക്കുക, അതുപോലെ റബ്ബിനു വേണ്ടി നീ ബലിയർക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ അവരോട് ചോദിക്കുക, റബ്ബിനു വേണ്ടി ബലിയർക്കുക എന്ന് ഈ പറഞ്ഞത് അത് റബ്ബിനുള്ള ഇബാദത്തല്ലേ എന്ന് നീ അവരോട് ചോദിച്ചു നോക്കുക. അവർ പറയും അതെ, അത് റബ്ബിനുള്ള ഇബാദത്താണ്. എന്നാൽ ഇതേ ഇബാദത്ത് ഉള്ളാളം തങ്ങൾക്ക് ചെയ്താൽ, ഇതേ ഇബാദത്ത് മമ്പുറം തങ്ങൾക്ക് ചെയ്താൽ, ഇതേ നേർച്ച, ഇതേ ബലികർമ്മം, മൃഗബലി ഈ ജാറങ്ങളിൽ പോയി ചെയ്താൽ അതെങ്ങനെയാണ് ഇബാദത്താവാതിരിക്കുക? അള്ളാഹുവിന് ചെയ്യുമ്പോൾ ഇബാദത്താകുന്ന ഏതൊരു സംഗതിയും അള്ളാഹു അല്ലാത്ത ആളുകളോട് ചെയ്താൽ ശിർക്കാണെന്ന് അറിയാത്തതായി ആരാണുള്ളത്? സഹോദരങ്ങളെ, അതുകൊണ്ട് അവർ ഈ ചെയ്യുന്ന, അവർ ഈ പറയുന്ന ദുർന്യായങ്ങളെല്ലാം അത് വെറും ദുർന്യായങ്ങൾ മാത്രമാണ്. യാതൊരു പ്രമാണവും യാതൊരു പിൻബലവും, പ്രമാണത്തിന്റെ യാതൊരു പിൻബലവും ഇല്ലാത്ത വാദങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംശയത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ നമ്മൾ കൃത്യമായി പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെ കൃത്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന ഇസ്ലാമിന്റെ തനതായ മാർഗത്തിലേക്ക് നാം ക്ഷണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ലി വ ലക്കും ഫിൽ ഖുർആനിൽ അലീം വ നഫഅനി വ ഇയാകും മിനൽ ആയാത്തി വ സിക്റിൽ ഹകീം വ ജഅലനി വ ഇയാകും മിനൽ സാലിഹീൻ വ അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ ലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ذنب فاستغفروا انه هو الغفور الرحيم
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم
സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കി വിടുന്ന സംശയം അതിനുള്ള മറുപടിയുമാണ് നാം മനസ്സിലാക്കി വന്നുകൊണ്ടിരുന്നത്. അതുപോലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു ആരോപണം അല്ലെങ്കിൽ വലിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ അവർ പറയുകയാണ്, മക്ക മുശ്രിക്കുകൾ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും നിഷേധിച്ചവരായിരുന്നു. അവർ റസൂലിന്റെ റിസാലത്ത് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളാവട്ടെ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ്, നമ്മൾ ഹജ്ജ് ചെയ്യുന്നവരാണ്, മക്കയിൽ കാബയിൽ പോയി ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, റമദാൻ മാസത്തിൽ ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇത്തികാഫ് ഇരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഞങ്ങളെ നിങ്ങൾ മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ നിസ്കരിക്കാത്ത, അഞ്ചു നേരം നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ ഓതുകയും ഞങ്ങളെ മുശ്രിക്കുകാക്കുകയും ചെയ്യുകയാണോ എന്നവർ ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ സാധാരണക്കായ ആളുകൾക്ക് ചിലപ്പോൾ ഇത് വലിയൊരു ചോദ്യമായി തോന്നിയേക്കാം. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, അള്ളാഹു പറഞ്ഞു അവരേതേതു ന്യായവുമായി ഏതേതു തന്ത്രവുമായി വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ വിശ്വാസം അത് എട്ടുകാലി വിശ്വാസത്തിനേക്കാൾ ദുർബലമായതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഇജ്മാഉള്ള, മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യം അംഗീകരിക്കുകയും മറ്റൊരു കാര്യം നിഷേധിക്കുകയും ചെയ്താൽ അവൻ കാഫിറായി പോകുമെന്ന്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരാൾ തൗഹീദ് അംഗീകരിച്ചിട്ടുണ്ട്, അയാൾ നിസ്കാരം അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ റമദാൻ മാസത്തെ നോമ്പ് അയാൾ അംഗീകരിച്ചിട്ടില്ല. 30 ദിവസം റമദാനിൽ നോമ്പ് നോൽക്കുക, വർഷത്തിലൊരിക്കൽ റമദാനിൽ നോമ്പ് നോൽക്കുക, അതെനിക്ക് സാധിക്കില്ല, അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ മുശ്രിക്കാകുമെന്ന് അഭിപ്രായ വ്യത്യാസമില്ല. 4 മദ്ഹബിന്റെ ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ ഞാൻ നിസ്കരിക്കുകയില്ല, എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നിസ്കാരം എന്നുള്ളൊരു കാര്യത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നൊരുത്തൻ വാദിച്ചാൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അല്ലെങ്കിൽ ഒരുവൻ പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഹജ്ജ് അത് ഞാൻ ചെയ്യുകയില്ല, കഅബയിൽ പോയി ഹജ്ജ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ, വെറുതെ സമ്പത്തും വെറുതെ ആരോഗ്യവും കളയുന്ന ഒരു പരിപാടിയാണ്, ഞാൻ ഹജ്ജ് ചെയ്യുകയില്ല എന്നൊരുവൻ പ്രഖ്യാപിച്ചാലും അവൻ കാഫിറാകുമെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതുപോലെ സഹോദരങ്ങളെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ അമലുകളെല്ലാം ഒഴിവാക്കി ഒരുവൻ നിഷേധിച്ചാൽ അവൻ കാഫിറാകുമെങ്കിൽ ഏറ്റവും വലിയ കാര്യമായ തൗഹീദ്, ഈ പറഞ്ഞ അമലുകളെക്കാളെല്ലാം വലിയ കാര്യമാണ് തൗഹീദ്. ആ തൗഹീദ് അംഗീകരിക്കാത്തവൻ എങ്ങനെയാണ് പിന്നെ മുസ്ലിം ആവുക? കേവലം യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അള്ളാഹു ഏറ്റവും വലിയ കാര്യമായി നിശ്ചയിച്ചിട്ടുള്ളത്. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞു മാത്രം പോയ ഒരു കാര്യമാണ് തൗഹീദ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് ഒപ്പം പ്രാർത്ഥിക്കപ്പെടുന്ന മുഴുവൻ താഗൂത്തുകളെയും വെടിയുക എന്നുള്ള കാര്യം ഇതെല്ലാ പ്രവാചകന്മാരും അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ കാര്യമാണ്. ഈ ഏറ്റവും പ്രാധാന്യപ്പെട്ട പറഞ്ഞ കാര്യം അത് ഒഴിവാക്കുകയും ബാക്കിയുള്ള പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക സഹോദരന്മാരെ? കേവല ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സഹാബികളുടെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ബാങ്കും നിസ്കാരവുമെല്ലാം നിലനിർത്തുന്ന ഒരു ഗോത്രമായിരുന്നു ബനു ഹനീഫ. അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ യുദ്ധം ചെയ്തതെന്തിനാണ്? മുസൈലമത്ത് ബിൽ കസ്സാബ്, അദ്ദേഹം നബിയാണെന്ന് വാദിച്ചപ്പോൾ അദ്ദേഹത്തിനെ പിന്തുണക്കുകയും അത് അംഗീകരിക്കുകയും ആ വിശ്വാസം പേറുകയും ചെയ്തപ്പോഴാണ് സഹാബികൾ അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യനെ നബിയുടെ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ അവൻ കാഫിറായെങ്കിൽ, ഒരു കേവല മനുഷ്യനെ നബിയുടെ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ അവൻ കാഫിറായെങ്കിൽ, അവരുടെ നിസ്കാരവും നോമ്പും അവർക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ, മമ്പുറം തങ്ങളെയും ഉള്ളാളം തങ്ങളെയും മുഹിദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും എല്ലാം അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഉയർത്തിയവൻ കാഫിറാകുകയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? കേവലം നബിയുടെ സ്ഥാനത്തേക്ക് ഒരാൾ ഉയർത്തിയപ്പോൾ അവൻ കാഫിറാണെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഉയർത്തുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം വകവെച്ചു കൊടുക്കുകയും ഒരു ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ കാഫിറാകാത്തത്? അത് അവർ പറയുന്ന ദുർന്യായമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നബിയുണ്ടെന്ന് പറയുന്ന കാദിയാനികൾ കാഫിറുകളാണെന്ന് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവരെന്തുകൊണ്ടാണ് കാഫിറായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു നബിയുണ്ടെന്ന് വിശ്വസിച്ചു, അവസാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല എന്ന് വിശ്വസിച്ചു, ആ വിശ്വാസം തന്നെ അവർ കാഫിറാക്കി. മുസൈലമത്തുൽ കസ്സാബിനെ ഒരു നബിയായി അവർ പ്രഖ്യാപിച്ചു, അതുപോലെ മിർസ ഗുലാമിനെ നബിയായി പ്രഖ്യാപിച്ചു ഈ ഖാദിയാനികൾ. അവർ ചെയ്തത് എന്താണ്? സാധാരണ നിലയിലുള്ള ഒരു മനുഷ്യനെ പ്രവാചകത്തിന്റെ നുബുവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. എന്നാൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഉലൂഹിയത്തിന്റെ സ്ഥാനത്തേക്ക് ഒരു മനുഷ്യനെ ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കാഫിറാകാതെ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, ഏറ്റവും വലിയ വിഡ്ഢിത്തം മാത്രമാണത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പ് നോറ്റു കഴിഞ്ഞാലും അതിന്റെ എല്ലാം അടിത്തറയാകേണ്ട തൗഹീദ്, അതിൽ അവന് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മുഴുവൻ അമലുകളും അള്ളാഹു പറഞ്ഞതുപോലെ പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിക്കാനും അവന്റെ ദീനിൽ കൃത്യമായി ദീൻ അനുസരിച്ച് ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ നിന്നും തെറ്റിച്ചു കളയുന്ന മുഴുവൻ ബിദഅത്തുകൾക്കെതിരെ മറുപടി പറയാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാല المسلمين في كل مكان. اللهم انا نعوذ بك ان نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم اجرنا من النار وما يقرب اليها من قول وعمل. اللهم اجرنا من النار وما يقرب اليها من قول وعمل. اللهم اجرنا من النار وما يقرب اليها من قول وعمل. ونسالك الجنه وما يقرب اليها من قول وعمل. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وهذا والله تعالى عالم بالصواب. وصلى الله على نبينا وسلم. وقوموا الى صلاتكم يرحمكم الله.